ഉത്തമഗീതം രണ്ടാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. കാന്തനെ, ഷാരൂനിലെ റോസാ പുഷ്പം പോലെയും താഴ്വരകളിലെ താമര പോലെയും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത് നാം കണ്ടു. ഇനിയും വേറൊരു വർണ്ണന, കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം. മണവാട്ടിയാണ് തുടർന്ന് സംസാരിക്കുന്നത്. മൂന്നാം വാക്യം ഞാൻ വായിക്കട്ടെ, രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ്. ഇവിടെ ഏത് വിധത്തിലുള്ള മരത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ കാന്ത പറയുന്നത്? അത് നിങ്ങളൊരു പക്ഷെ ചിന്തിച്ച് അതിശയിച്ചേക്കാം. നാരകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല തണൽ തരുന്നതും പൂത്തുകഴിഞ്ഞാൽ സൗരഭ്യം പരത്തുന്നതുമായ വൃക്ഷം. അതിൻ്റെ ഫലങ്ങൾ കാണുവാൻ മനോഹരവും ആരോഗ്യത്തിന് ഉത്തമവുമത്രേ. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ സദ്യയോടുകൂടെ ചേർന്ന് നാരങ്ങ വിളമ്പുന്നത് കണ്ടിട്ടില്ലേ? വൃക്ഷവും കാണുവാൻ മനോഹരമായതത്രേ നാരകം. ഷാരോൺ താഴ്വരയിൽ ലോകത്തിലേക്കും ഏറ്റവും നല്ല ഓറഞ്ച് ഉണ്ടാകുന്ന സ്ഥലമായി പറയപ്പെടുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു എന്ന് കാന്ത പറയുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. നല്ല തണൽ നൽകുന്ന വൃക്ഷമാണ് ഈ നാരകം. അതിൻ്റെ ഫലങ്ങളും മനോഹരമാണ്. ക്രിസ്തു ഈ മനോഹരമായ വൃക്ഷത്തെ പോലെയാകുന്നു എന്നത്രേ അവൾ പറയുന്നത്. തുടർന്ന് വിരുന്നുശാലയെക്കുറിച്ച് പറയുന്നു നാലാം വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഇതിൽ ശൂലേങ്കാരത്തി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ഒരു ആട്ടിടയന്റെ യഥാർത്ഥ കഥയാണ് നാം കാണുന്നത്. എന്നാൽ പിന്നീട് ശലോമോൻ രാജാവ് എന്ന നിലയിൽ അവൻ വന്ന് അവളെ അവകാശപ്പെടുകയും അവളെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ അവൻ അവളെ വിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ പോകുന്ന സഭയുടെ മനോഹരമായൊരു ചിത്രമാണുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുണ്ടായിരിക്കാവുന്ന വ്യക്തിപരമായ ബന്ധവും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിനെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ദൈവകൃപയാൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ അവൻ എന്നെ രക്ഷയുടെ മേശയിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവനോടുകൂടെ കൂട്ടായ്മയുടെ മേശയിലേക്കും അവൻ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ എൻ്റെ മുൻപിൽ മേശയൊരുക്കുന്നു. അതെ, ദൈവവചനമാകുന്ന മേശ അവൻ എനിക്ക് മുൻപാകെ ഒരുക്കുന്നു. ഭക്ഷിച്ച് സംതൃപ്തമായിരിക്കുക എന്ന് അവൻ എന്നോട് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജന്മസമയത്തേക്ക് നാം മടങ്ങിപ്പോയാൽ അവൻ ഒരു കൂട്ടം ആളുകൾക്ക് പറഞ്ഞു തീരാത്ത സന്തോഷം കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു. വൃദ്ധനായ ശിമയോനും ഹന്നായും ദേവാലയത്തിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വരും എന്ന വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ യോസഫും മറിയയും യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ആ ദിവസം ദേവാലയം കർത്താവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരുന്ന ആ രണ്ട് വൃദ്ധരായ ആളുകൾക്ക് ഒരു വിരുന്ന് വീടായി തീർന്നു എന്ന് പറയാം. നാളുകളായി കാത്തിരുന്ന അനുഗ്രഹീതമായ നിമിഷം വന്ന അവസരം. അതിനു മുമ്പ് തന്നെ ദൈവം യോസഫിനെയും മറിയയെയും വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൾ രക്ഷകന്റെ അമ്മയായിത്തീരുമെന്ന് മറിയയോട് ദൈവദൂതൻ അറിയിച്ചപ്പോൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവളായ താൻ തന്നെയാണ് ആ കുട്ടിയുടെ അമ്മയായി തീരുവാൻ പോകുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്ന ആ യാഥാർത്ഥ്യം അവൾ അനുഭവിച്ചറിഞ്ഞു. മറിയ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 53 വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടിരുന്നു. ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയയുടെ ആ ഗീതത്തിൽ നാം കാണുന്നത്. ആദ്യം ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥന, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക എന്നായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ക്രിസ്തുവിനെ അവന്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ല എങ്കിൽ ഈ അനുഭവത്തിന്റെ വിശേഷത ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്തുവിനെ അവന്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ലെങ്കിൽ ഈ അനുഭവത്തിന്റെ വിശേഷത, അതിൻ്റെ മഹത്വം ഒരിക്കലും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്, പ്രാഗൽഭ്യം കൊണ്ട് അത് നേടിയെടുക്കാമെന്ന് ചിന്തിച്ചാൽ വെറുതെ സമയം കളയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവം നമുക്ക് വേണ്ടി വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുമ്പോൾ പന്നികളോടുകൂടെ, അതെ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛത ഭക്ഷിക്കുന്ന മുടിയനായ പുത്രനെ പോലെ ആയിരിക്കുന്നതിൽ നാം ഒരിക്കലും സംതൃപ്തിപ്പെടരുത്. പിതാവിൻ്റെ ഭവനത്തിൽ വിരുന്ന് അനുഭവിക്കേണ്ട നാം ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാൽ എത്ര പരിതാപകരമാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ കൊടിയെക്കുറിച്ച് പറയുന്നു. അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഇന്നും നമ്മുടെ മീതെ ഒരു കൊടി പാറി പറക്കുന്നുണ്ട്. ആ കാലത്ത് കൊടിക്ക് പല അർത്ഥമുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ സൈന്യങ്ങൾ തങ്ങളോടുകൂടെ കൊടി കൊണ്ടുപോയിരുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്നവൾ പറയുമ്പോൾ കൊടിയുടെ വിവിധ അർത്ഥങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റോമൻ പട്ടാളത്തിൻ്റെ കൊടി, അത് ആക്രമണത്തിൻ്റെ ചിഹ്നമായിരുന്നു. ദൈവപുത്രൻ ഇന്നും യുദ്ധത്തിന് മുന്നേറുന്നു. മനുഷ്യരുടെ ആത്മാക്കളെ തേടി പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇന്നുണ്ട്. എന്നാൽ നമ്മിൽ പലരും അവനോട് എതിർക്കുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി ആക്രമണത്തിൻ്റെ കൊടിയായിരുന്നു, തേടിപ്പിടിക്കുന്ന കൊടി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു മാറുന്ന സമയത്ത് എന്നെ തേടിപ്പിടിച്ച് തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ദൈവകൃപ. പിന്നെ കൊടി സംരക്ഷണത്തിൻ്റെ ചിഹ്നം കൂടിയായിരുന്നു. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് അവനെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവന്റെ നാഴിക വരുന്നതുവരെ യേശുവിന്റെ ശത്രുക്കൾക്ക് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. സമയം വന്നപ്പോൾ അവർ അവനെ പിടിച്ച് ക്രൂശിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അവൻ ആ സമയം നിലവിളിച്ചു. ദൈവം അവനെ കൈവിട്ടത് കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവനോട് ചെയ്യാമെന്ന് യേശുവിന്റെ ശത്രുക്കൾ കരുതി. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. എന്നാൽ ദൈവം അപ്പോഴും തൻ്റെ പുത്രനിൽ പ്രസാദിച്ചിരുന്നു എന്ന കാര്യം മറക്കരുത്. അവൻ അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ രക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും കൊടി അവൻ്റെ വകയായിരിക്കുന്നു. എല്ലാവരുടെയും മീതെ ആ കൊടിയുണ്ട്. അതെ, അവൻ്റെ സ്വന്തമായിരിക്കുന്ന എല്ലാവരുടെയും മീതെ ആ കൊടിയുണ്ട്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതെ, അവിടുന്ന് താങ്കളെ സംരക്ഷിക്കും. കൊടി ചേരുന്നതിൻ്റെ ചിഹ്നം കൂടിയാണ്. നിങ്ങൾക്ക് ഒരു പടയാളിയായി ചേരുവാൻ കഴിയും. അവിടുത്തെ സൈന്യം സന്നദ്ധ സേനയാണെന്ന് ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൈന്യം കൂലിപ്പട്ടാളമല്ല, സന്നദ്ധ സേനയാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടി സമർപ്പിക്കുന്നു എങ്കിൽ നമുക്കവൻ്റെ പട്ടാളക്കാരായി തീരുവാൻ സാധിക്കും. റോമാലയനം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലേ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സന്നദ്ധ സേവനത്തിനായുള്ള പേർ ചേർക്കലാണ്. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അതെ, കർത്താവ്. കർത്താവിൻ്റെ വീഞ്ഞു വീട്ടിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോയി. സംരക്ഷണത്തിൻ്റെയും വിജയത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ചിഹ്നമായ കൊടി നമ്മുടെ മേൽ അവൻ പിടിച്ചു. അഞ്ചാം വാക്യം നോക്കിക്കാട്ട്, ഞാൻ പ്രേമ പരവശയായിരിക്കിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തീകരിപ്പിൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പീൻ. രക്ഷിക്കപ്പെട്ട ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവുമായുള്ള ആളത്വപരമായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് സംതൃപ്തമായൊരു ബന്ധമാണ്. യേശുവിലും അവൻ താങ്കൾക്ക് വേണ്ടി ചെയ്ത കാര്യത്തിലും ദൈവം പൂർണ്ണമായും സംതൃപ്തിയുള്ളവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ സംതൃപ്തനാണോ? ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ താങ്കൾ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തുന്നുണ്ടോ? അതോ അവൻ്റെ ദൈവത്വത്തെ തള്ളിക്കളഞ്ഞ് സാധാരണ ഒരു മനുഷ്യനെ പോലെ, ഒരു മഹാത്മാവിനെ പോലെ, ഒരു ഗുരുവിനെ പോലെ മാത്രം അവനെ അംഗീകരിക്കുന്ന പ്രവണതയാണോ? ദൈവ സ്നേഹത്തിന് വേണ്ടി നാം കാംക്ഷിക്കുന്നു, എന്നാൽ അതിൻ്റെ മഹത്വം മുഴുവനും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിവില്ല എന്നതാണ് വാസ്തവം. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ ഇടംകൈ എൻ്റെ തലയിൻ കീഴേയിരിക്കട്ടെ, അവൻ്റെ വലംകൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അവൻ്റെ ഇടത്ത് കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവൻ്റെ വലംകൈ എന്നെ ആശ്ലേഷിക്കട്ടെ, പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും ഇവിടെ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിപ്പാനും അവൻ മതിയായവനാകുന്നു. അവൻ തൻ്റെ കരം കൊണ്ട് നമ്മെ ആശ്ലേഷിക്കുന്നവനാണ്, താങ്ങി നടത്തുന്നവനാണ്. നാം വായിക്കുന്നത്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരിക്കലും അവിടുത്തെ കരം ബലഹീനമല്ല, അത് ശക്തമാണ്. ഏത് വ്യക്തിയെയും ഉയർത്തിക്കൊണ്ടുപോകുവാൻ, സംരക്ഷിക്കുവാൻ തക്കവണ്ണം ആ കരം മതിയായതാകുന്നു. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. എന്താണ് അവനെ ഉണർത്തുന്ന കാര്യം? താങ്കളുമായുള്ള അവൻ്റെ ബന്ധത്തിൽ അവനെ അസ്വസ്ഥനാക്കുന്ന കാര്യം എന്താണ്? അസഹ്യപ്പെടുത്തുന്നത് താങ്കളുടെ ജീവിതത്തിലും വഴിയിലുമുള്ള പാപമാണത്, താങ്കളുടെ ജീവിതത്തിലുള്ള പാപം. നാം അവനിൽ സംതൃപ്തിയുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, അവൻ നമ്മിലും സംതൃപ്തിയുള്ളവനായിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വഴിക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സംതൃപ്തി, ആ ഒരുമ. ഇനി നാം രണ്ടാമത്തെ ഗീതത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഉത്തമഗീത പുസ്തകത്തിൽ 5 ഗീതങ്ങളുണ്ട് എന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഗീതത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ശലോമോൻ എവിടെയോ യാത്ര പോയിരിക്കുകയായിരുന്നു. അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി മണവാട്ടി വലിയ ആകാംക്ഷയോടെ നോക്കിക്കാത്തിരിക്കുകയായിരുന്നു. മണവാളന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും മണവാട്ടിക്ക് എത്രമാത്രം ഉത്സാഹമുള്ള കാര്യമാണ്, അവളെ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ്. സഭയെ ലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയുടെ കാത്തിരിപ്പിൽ ഇതിൻ്റെ അന്തിമമായ നിവൃത്തി നാം കാണുന്നു. ഇനിയും പ്രിയന്റെ സ്വരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. 8-ാം വാക്യം, അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയന്റെ സ്വരം, തൻ്റെ സ്വരത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് പറവാനുള്ളത് ഇതാണ്, എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10:27-28 എൻ്റെ പ്രിയന്റെ സ്വരം, അവൻ വരുന്നു. സഭയുടെ ഉത്പ്രാവണ സമയം ദൈവപുത്രന്റെ ശബ്ദമാണ് കേൾക്കുവാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരുടെ കൂട്ടമാണ് സഭ. നാം അവൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നാം അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം അവനെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അവൻ വരുമ്പോൾ നാം അവൻ്റെ ശബ്ദം തിരിച്ചറിയും. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ ആരാണെന്ന് ആടിനറിയാം. സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ കർത്താവായി യേശു വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും കാഹളനാദവും എല്ലാം അവന്റെ സ്വരമാണ്, എന്റെ പ്രിയന്റെ സ്വരം. അതാണ് നാം കേൾക്കുവാൻ പോകുന്നത്. അവൻ വരുന്നു. സഭയുടെ ഉൾപ്രാപണത്തിന്റെ എത്ര മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുന്നതിന് വരുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഒരു ശബ്ദമല്ല, അതിശയകരമായ മഹിമയുടെ ദൃശ്യമാണ് കാണുവാൻ പോകുന്നത്. ഉൾപ്രാപണത്തിലെ പോലെ ചെവിക്ക് കേൾക്കുന്ന കാര്യമല്ല, കണ്ണിന് കാണുവാനുള്ള മഹത്വമാണ് അപ്പോഴുള്ളത്. മത്തായിയുടെ സുവിശേഷം 24:30 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. എന്നാൽ ഉൾപ്രാപണത്തിൽ എന്റെ പ്രിയന്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അതാ, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. ഇത് കാവ്യഭാഷയാണ്. ദൈവം കവിതയിൽ കൂടി നമ്മോട് സംസാരിക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിന്റെ പാദങ്ങളെക്കുറിച്ച് വളരെയധികം പറയപ്പെട്ടിട്ടുണ്ട്. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. അവൻ എന്റെ കാലുകളെ മാൻപേടെ കാൽക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എന്ന് 18:33 നാം വായിക്കുന്നു. പിന്നീട് സങ്കീർത്തനക്കാരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉഷസ്സിൻ മാൻപേട എന്ന് പറഞ്ഞിരിക്കുന്നു. 22 തലക്കെട്ടിൽ അത് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ തന്റെ ദുഃഖത്തിന്റെ ദിവസം, ക്രൂശിലെ കഷ്ടതയുടെയും മരണത്തിന്റെയും ദിവസം അത് വെളിപ്പെടുത്തുന്നു. ഉഷസ്സിലെ മാൻപേടയുടെ ചിത്രമാണത്. രാത്രി മുഴുവൻ നായ്ക്കൾ മാൻപേടയെ പിന്തുടരുകയായിരുന്നു. അവർ അതിന്റെ മാംസം ഭക്ഷിക്കുവാൻ താൽപ്പര്യപ്പെട്ടു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് 22:16 നാം വായിക്കും. എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ എന്താണ് നാം കാണുന്നത്? അവൻ പർവ്വത ശിഖരത്തിൽ നിൽക്കുന്ന ഉഷസ്സിൻ മാൻപേടയാണ്. അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, അവൻ മടങ്ങി വരുവാൻ പോകുന്നു. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനെ കവി മനോഹരമായ ഭാഷയിൽ ഇവിടെ വിവരിക്കുകയത്ര ചെയ്തിരിക്കുന്നത്. ഇനിയും 2:9 നോക്കിക്കാട്ട്: എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ, അവൻ നമ്മുടെ മതിൽക്ക് പുറമെ നിൽക്കുന്നു. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. ഇന്ന് അവൻ മതിലിന് പുറത്താണ് നിൽക്കുന്നത്. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. നാം താഴെഭൂമിയിലും 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ശേഷം അവൻ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയ സമയം പോലെ അത്ര ഇത്. അവന്റെ ശിഷ്യന്മാർ ഗലീലക്കടലിൽ ഒരു കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ കാറ്റിലും ഓളത്തിലും പെട്ടിരിക്കുന്നു. അവൻ ഉയരത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. കാറ്റിലും ഓളത്തിലും പെട്ടതായ തന്റെ ജനത്തെക്കുറിച്ച് അവന് ചിന്തയുണ്ട്. അവൻ മതിൽക്ക് അപ്പുറമാണ്. സൂര്യന് കീഴിലുള്ള സകലവും അവനിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്നു. ലോകം, ജഡം, പിശാച്, അങ്ങനെയെല്ലാം. എന്നാൽ അവൻ സക്കായയോട് പറഞ്ഞത് തന്നെ ഇന്ന് നമ്മോടും പറയുന്നു: വേഗം ഇറങ്ങിവ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19:5. ഇന്നും അവൻ നമ്മോട് പറയുന്നത് നമ്മോടുകൂടി അകത്ത് വന്ന് അത്താഴം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. ചുങ്കക്കാരന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ അവൻ കൂട്ടായ്മ അനുഭവിച്ചു. താങ്കൾ അവനെ ക്ഷണിക്കുമെങ്കിൽ അവൻ താങ്കളുടെ അടുത്തേക്ക് കടന്നു വരും. യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ നിങ്ങൾ അറിയുന്ന ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് ലോകം അവനെ അറിയുന്നില്ല. അവൻ മതിലിന് പുറത്താണ്. അവഗണനയുടെ മതിൽ, ദൈവത്തോടുള്ള ശത്രുതയാകുന്ന മതിൽ, പാപമാകുന്ന മതിൽ, അതിന് വെളിയിൽ പലരും അവനെ നിർത്തിയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അവൻ മതിലിന് പുറത്താണോ? അതോ താങ്കളോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ, അതെ, ഒരുമിച്ച് അത്താഴം കഴിക്കുന്നതായ ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണോ? ദൈവം താങ്കളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.